ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കേവർക്കും നമസ്കാരം. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മിക്ക കുടുംബങ്ങളും തങ്ങളുടെ കുട്ടികളുടെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. പരീക്ഷ കഴിഞ്ഞവരുടെ വീടുകളിൽ അല്പം ആശ്വാസമുണ്ടാകും. പരീക്ഷ നടക്കുന്ന കുട്ടികളുള്ള വീടുകളിൽ ഇപ്പോഴും കുറച്ചധികം മാനസിക സമ്മർദ്ദമുണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിൽ പറയാനുള്ളത് കഴിഞ്ഞ മൻ കി ബാത്തിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞതു തന്നെയാണ്. അത് വീണ്ടും കേൾക്കൂ. പരീക്ഷാസമയത്ത് ആ കാര്യങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടും. ഇന്ന് മാർച്ച് 26 ആണ്. മാർച്ച് 26 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യദിനമാണ്. അനീതിക്കെതിരായ ഒരു ചരിത്ര പോരാട്ടം. ബംഗബന്ധുവിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് അഭൂതപൂർവമായ വിജയം. ഇന്ന് ഈ മഹത്തായ ദിനത്തിൽ ഞാൻ ബംഗ്ലാദേശിലെ സഹോദരീ സഹോദരന്മാർക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളാശംസകൾ നേരുന്നു. ബംഗ്ലാദേശ് മുന്നേറണമെന്നും വികസിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഭാരതം ബംഗ്ലാദേശിന്റെ ശക്തനായ സഹയാത്രികനാണെന്നും നല്ല സുഹൃത്താണെന്നും നമുക്ക് തോളോടു തോൾ ചേർന്ന് ഈ മേഖലയിലൊന്നാകെ ശാന്തിയും സുരക്ഷയും വികസനവും നടപ്പാക്കുന്നതിന് ഞങ്ങളുടേതായ സംഭാവനകൾ നൽകുമെന്നും ഞാൻ ബംഗ്ലാദേശ് നിവാസികൾക്ക് ഉറപ്പു നൽകുന്നു. രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കിരുവർക്കും പാരമ്പര്യമായുള്ളതാണ്. ബംഗ്ലാദേശിന്റെ ദേശീയഗാനവും ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചതാണ്. ഗുരുദേവ് ടാഗോറിനെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു കാര്യം, 1913 നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാർ നൈറ്റ്ഹുഡ് പദവി നൽകുകയും ചെയ്തു. എന്നാൽ 1919 ജാലിയൻവാലാബാഗിൽ ഇംഗ്ലീഷുകാർ കൂട്ടക്കൊല നടത്തിയപ്പോൾ പ്രതിഷേധമുയർത്തിയ മഹാപുരുഷന്മാരുടെ കൂട്ടത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഉള്ളത്. അന്ന് 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ച സംഭവമായിരുന്നു അത്. കുട്ടിക്കാലത്ത് വയലിലും കളിസ്ഥലങ്ങളിലും ചിരിച്ചു കളിച്ചു നടന്ന ആ ബാലന് ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊല ജീവിതത്തിൽ ഒരു പുതിയ പ്രേരണയ്ക്ക് ഇടയാക്കി. 1919 12 വയസ്സുണ്ടായിരുന്ന ആ ബാലൻ ഭഗത്, നമുക്കേവർക്കും പ്രിയപ്പെട്ട, നമ്മുടെ ഏവരുടെയും പ്രേരണയായ ഷഹീദ് ഭഗത് സിംഗ് ആണ്. മാർച്ച് 23 ഭഗത് സിംഗിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്ന സുഖദേവ്, രാജ്ഗുരു എന്നിവരെയും ഇംഗ്ലീഷുകാർ തൂക്കിക്കൊന്നു. നമുക്കറിയാം, മരണസമയത്തുപോലും ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരുടെ മുഖങ്ങളിൽ ഭാരതാംബയെ സേവിക്കുന്നതിലുള്ള സന്തോഷമായിരുന്നു, മരണഭയമായിരുന്നില്ല. ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമർപ്പിച്ചു. ഈ മൂന്ന് വീരന്മാരും ഇന്നും നമുക്കേവർക്കും പ്രേരണയാകുന്നു. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരുടെ ബലിദാനത്തിന്റെ ഗാഥ നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാനാവില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യമാകെ ഈ മൂവരെയും ഭയപ്പെട്ടിരുന്നു. ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. തൂക്കുകയർ ഉറപ്പായിരുന്നു. എങ്കിലും ഇവരുടെ കാര്യത്തിൽ ഇനി എന്ത് എന്ന ചിന്ത ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർച്ച് 24 തൂക്കിക്കൊല്ലാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നവരെ 23 തന്നെ വധിച്ചത്. അസാധാരണമായി ആരുമറിയാതെ അവരത് ചെയ്തു. പിന്നീട് അവരുടെ ശരീരം ഇന്നത്തെ പഞ്ചാബിൽ കൊണ്ടുവന്ന് ഇംഗ്ലീഷുകാർ ആരുമറിയാതെ അഗ്നിക്കർപ്പിച്ചു. കുറേ വർഷങ്ങൾക്കു മുൻപ് ആദ്യമായി എനിക്കവിടെ പോകാൻ അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ആ ഭൂമിയിൽ വിശേഷാൽ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടതുപോലെ തോന്നി. രാജ്യത്തെ യുവാക്കളോട് തീർച്ചയായും ഞാൻ പറയും, അവസരം കിട്ടിയാൽ പഞ്ചാബിൽ പോയാൽ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു, ഭഗത് സിംഗിന്റെ അമ്മ ബെടുകേശ്വർ ദത്ത് എന്നിവരുടെ സമാധിസ്ഥലങ്ങളിൽ നിങ്ങൾ തീർച്ചയായും പോകണം. സ്വാതന്ത്ര്യാഭിവാഞ്ഛ, അതിന്റെ തീവ്രത, അതിന്റെ പ്രചാരം വർദ്ധിച്ചുവരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരു വശത്ത് ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു തുടങ്ങിയവരെപ്പോലെയുള്ള വീരന്മാർ സായുധ വിപ്ലവത്തിന് യുവാക്കൾക്ക് പ്രേരണയേകിയിരുന്നു. ഇന്നേക്ക് 100 വർഷം മുൻപ്, 1917 ഏപ്രിൽ 10 മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹം നടത്തി. ഇത് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ജന്മശതാബ്ദി വർഷമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ ചിന്തയുടെയും അദ്ദേഹത്തിന്റെ ശൈലിയുടെയും പ്രത്യക്ഷരൂപം ചമ്പാരനിൽ കാണാനായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തിൽ ഇത് ഒരു വഴിത്തിരിവായിരുന്നു. വിശേഷിച്ചും പോരാട്ടത്തിന്റെ രീതിയുടെ കാര്യത്തിൽ. ചമ്പാരൻ സത്യാഗ്രഹം, ഖേഡ സത്യാഗ്രഹം, അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ സത്യാഗ്രഹം തുടങ്ങിയവയുടെ കാലഘട്ടമായിരുന്നു അത്. ഇതിലെല്ലാം മഹാത്മാഗാന്ധിയുടെ ചിന്തകളുടെയും പ്രവർത്തന രീതിയുടെയും ആഴത്തിലുള്ള സ്വാധീനം കാണാമായിരുന്നു. 1915 ഗാന്ധിജി വിദേശത്തുനിന്ന് മടങ്ങിവരികയും 1917 ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോയി രാജ്യത്തിന് പുതിയ പ്രേരണയേകുകയും ചെയ്തു. ഇന്ന് നമ്മുടെ മനസ്സിൽ മഹാത്മാഗാന്ധിയുടെ ഏതു രൂപമാണോ ഉള്ളത്, ആ രൂപത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ചമ്പാരനിലെ സത്യാഗ്രഹത്തെ വിലയിരുത്താനാവില്ല. ഒരു മനുഷ്യൻ 1915 ഹിന്ദുസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയാൾ വെറും 2-3 വർഷത്തെ കാലാവധി രാജ്യത്തിന് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വാധീനമറിയില്ലായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് എത്ര കഷ്ടപ്പെടേണ്ടി വന്നിരിക്കും, എത്രമാത്രം പരിശ്രമിച്ചിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. മഹാത്മാഗാന്ധിയുടെ സംഘടനാശേഷി, രാജ്യത്തെ പൊതുജനാഭിപ്രായം അറിയാനുള്ള കഴിവ് എന്നിവ തിരിച്ചറിയാനുള്ള അവസരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ ഇംഗ്ലീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ ദരിദ്രരിൽ ദരിദ്രരായ, നിരക്ഷരരിൽ നിരക്ഷരരായ ആളുകളെ പോരാട്ടത്തിനായി സംഘടിപ്പിച്ചു, പ്രേരിപ്പിച്ചു, പോരാടാനായി പോർക്കളത്തിലേക്കിറക്കി. ഈ അത്ഭുത ശക്തിയാണ് ചമ്പാരൻ സത്യാഗ്രഹം നമുക്ക് കാട്ടിത്തരുന്നത്. അതിലൂടെ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഔന്നത്യം തിരിച്ചറിയാനാകുന്നു. എന്നാൽ 100 വർഷത്തിന് മുൻപുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആലോചിച്ചാൽ, അന്ന് ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ ഗാന്ധിയെക്കുറിച്ച് ആലോചിച്ചാൽ, പൊതുജീവിതം ആരംഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചമ്പാരൻ സത്യാഗ്രഹം ഒരു വലിയ പഠന വിഷയമാണ്. പൊതുജീവിതത്തിന്റെ ആരംഭം എങ്ങനെയാകാം, സ്വയം എത്രത്തോളം പരിശ്രമിക്കണം, ഗാന്ധിജി എങ്ങനെയത് ചെയ്തു എന്ന് നോക്കി നമുക്ക് പഠിക്കാനാകും. രാജേന്ദ്രബാബു, ആചാര്യ കൃപലാനിജി തുടങ്ങിയ പല മഹാനേതാക്കന്മാരുടെയും പേരുകൾ നാം കേട്ടിട്ടുണ്ട്. ഗാന്ധിജി ഇവരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു, ആളുകളുമായി ബന്ധപ്പെടുത്തി. ആളുകൾ എന്തു പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അതിന് സ്വാതന്ത്ര്യത്തിന് നിറം കൊടുക്കുന്നത് എങ്ങനെ എന്ന പാഠം അദ്ദേഹം പഠിപ്പിച്ചു. ഗാന്ധിജിയുടെ രീതി എന്തെന്ന് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായതേയില്ല. പോരാട്ടം നടന്നു, സൃഷ്ടിയും നടന്നു, ഒരുമിച്ച്. ഒരു നാണയത്തിന് രണ്ടു വശങ്ങളാണ് ഗാന്ധിജി ഉണ്ടാക്കിയത്. നാണയത്തിന്റെ ഒരു വശം പോരാട്ടമെങ്കിൽ മറുവശം സൃഷ്ടി. ഒരു വശത്ത് ജയിൽ നിറയ്ക്കുക, മറുവശത്ത് സൃഷ്ടിപരമായ കാര്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കുക. അത്ഭുതകരമായ സന്തുലനം ഗാന്ധിജിയുടെ പ്രവർത്തനത്തിന്റെ ശൈലിയായിരുന്നു. സത്യാഗ്രഹമെന്ന വാക്ക് എന്താണ്, അഭിപ്രായ വ്യത്യാസം എന്താണ്, ഇത്രയും വലിയ സാമ്രാജ്യത്തോടുള്ള നിസ്സഹകരണം എന്താണ് എന്നു സ്ഥാപിച്ചത്, ഒരു പുതിയ ശൈലി വിഭാവന ചെയ്തത് വാക്കുകൾ കൊണ്ടല്ല, വിജയകരമായ പ്രാവർത്തികമാക്കലിലൂടെയാണ്. ഇന്നിപ്പോൾ രാജ്യം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഭാരതത്തിലെ സാധാരണ ജനങ്ങളുടെ ശക്തി എത്ര അപാരമാണെന്ന് നമുക്കോർക്കാം. ആ അപാരമായ ശക്തിയെ സ്വാതന്ത്ര്യസമരത്തിലെന്ന പോലെ സ്വരാജിൽ നിന്ന് സ്വരാജിലേക്കുള്ള യാത്രയാക്കാം. 125 കോടി നാട്ടുകാരുടെ നിശ്ചയദാർഢ്യം, അധ്വാനത്തിന്റെ പാരമ്യം, സർവജനഹിതായ സർവജനസുഖായ എന്ന മൂലമന്ത്രവുമായി നാടിനുവേണ്ടി സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള അനവരതമായ പരിശ്രമമാണ് അത്. സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ മഹാപുരുഷന്മാരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക. ഇന്ന് നാം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു. ഭാരതത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് ഹിന്ദുസ്ഥാനിയാണുണ്ടാവുക? നാട്ടിൽ മാറ്റത്തിനുവേണ്ടിയുള്ള ശ്രമത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കാത്ത ഏത് ഹിന്ദുസ്ഥാനിയാണുണ്ടാവുക? മാറ്റത്തിനുവേണ്ടിയുള്ള 125 കോടി നാട്ടുകാരുടെ ആഗ്രഹം, മാറ്റത്തിനുള്ള പരിശ്രമം, ഇതാണ് പുതിയ ഭാരതത്തിന്റെ ഉറപ്പുള്ള അടിത്തറ. നവഭാരതമെന്നത് ഒരു സർക്കാർ സങ്കല്പമല്ല, ഏതെങ്കിലും രാജനൈതിക പാർട്ടിയുടെ പ്രകടന പത്രികയല്ല, ഏതെങ്കിലും പ്രോജക്റ്റുമല്ല. നവഭാരതം 125 കോടി നാട്ടുകാരുടെ ആഹ്വാനമാണ്. 125 കോടി നാട്ടുകാർ ഒത്തുചേർന്ന് എങ്ങനെയുള്ള ഭവ്യഭാരതമാണ് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന സങ്കല്പമാണിത്. 125 കോടി ജനങ്ങളുടെ ഉള്ളിൽ ഒരാശയുണ്ട്, ഒരു ഉത്സാഹമുണ്ട്, ഒരു സങ്കല്പമുണ്ട്, ഒരഭിലാഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് മാറി സാമൂഹ്യ വീക്ഷണത്തോടെ സമൂഹത്തിന്റെ ഗതിവിഗതികളെ നോക്കിയാൽ, നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്തെന്ന് കണ്ടാൽ, അതറിയാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ, ലക്ഷക്കണക്കിനാളുകൾ നിസ്വാർത്ഥരായി തങ്ങളുടെ സ്വകാര്യ ഉത്തരവാദിത്വങ്ങൾക്കപ്പുറം സമൂഹത്തിനുവേണ്ടി, ചൂഷിതരും പീഡിതരും നിഷേധിക്കപ്പെട്ടവരുമായവർക്കു വേണ്ടി, ദരിദ്രർക്കു വേണ്ടി, വേദന അനുഭവിക്കുന്നവർക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അവർ നിശബ്ദ സേവകരെപ്പോലെ തപസ്സനുഷ്ഠിക്കുന്നതുപോലെ സാധന പോലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിത്യേന ആസ്പത്രികളിൽ പോയി രോഗികളെ സഹായിക്കുന്ന പലരുമുണ്ട്. അറിഞ്ഞാലുടൻ രക്തദാനത്തിനായി ഓടിച്ചെല്ലുന്ന അനേകരുണ്ട്. ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന പലരുമുണ്ട്. നമ്മുടെ രാജ്യം ബഹുരത്ന വസുന്ധരയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജനസേവനമാണ് ഈശ്വരസേവ എന്ന സങ്കല്പം നമ്മുടെ സിരകളിലുണ്ട്. അതിനു നേരെ നാം സാമൂഹ്യബോധത്തോടെ നോക്കിയാൽ, സംഘടിച്ചു നോക്കിയാൽ എത്ര വലിയ ശക്തിയായിരിക്കും രൂപപ്പെടുന്നത്. നവഭാരതത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അതേക്കുറിച്ച് ആലോചിക്കണം, വിശകലനം ചെയ്യണം, വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ നോക്കണം. 125 കോടി ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചാൽ, നിശ്ചയദാർഢ്യത്തോടെ വഴി നിശ്ചയിച്ചാൽ, ഒന്നിനു പിറകെ ഒന്നായി ചുവടുകൾ വെച്ചാൽ, നവഭാരതമെന്ന 125 കോടി ജനങ്ങളുടെ സ്വപ്നം നമ്മുടെ കൺമുന്നിൽ സത്യമാകും. ഇതെല്ലാം ബജറ്റിലൂടെ, സർക്കാർ വക പ്രോജക്റ്റുകളിലൂടെ, സർക്കാർ ധനം കൊണ്ട് സാധിക്കണമെന്നില്ല. ഗതാഗത നിയമങ്ങൾ പാലിക്കുമെന്ന് നാം തീരുമാനിച്ചാൽ, എന്റെ കടമകളെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്ന് എല്ലാ പൌരന്മാരും നിശ്ചയിച്ചാൽ, ആഴ്ചയിലൊരു ദിവസം പെട്രോളോ ഡീസലോ ഉപയോഗിക്കില്ലെന്ന് എല്ലാ പൌരന്മാരും ഉറപ്പിച്ചാൽ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. 125 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഈ നവഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാനാകും. എല്ലാ പൌരന്മാരും തങ്ങളുടെ പൗരധർമ്മം പാലിക്കുക, കർത്തവ്യങ്ങൾ പാലിക്കുക എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് നവഭാരതത്തിലേക്കുള്ള ഒരു നല്ല തുടക്കമാകുന്നത്. വരൂ, 2022 ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തിയാക്കുകയാണ്. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരെയും ചമ്പാരനിലെ സത്യാഗ്രഹത്തെയും ഓർക്കുന്നുവെങ്കിൽ, നമുക്കും എന്തുകൊണ്ട് സ്വരാജിൽ നിന്ന് സുരാജിലേക്കുള്ള ഈ യാത്രയിൽ സ്വന്തം ജീവിതത്തിന് അച്ചടക്കമുണ്ടാക്കി, നിശ്ചയദാർഢ്യമുണ്ടാക്കി സ്വയം അണിചേർന്നുകൂടാ? ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ നിങ്ങളോടുള്ള കൃതജ്ഞതയും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് എന്ന ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കുചേരുകയാണ്. രൂപ കയ്യിലില്ലാതെ എങ്ങനെ പണം കൈമാറാം എന്ന കാര്യത്തിൽ ജിജ്ഞാസയേറുന്നുമുണ്ട്. ദരിദ്രരായവർ പോലും അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാവധാനം ജനങ്ങൾ കറൻസി കയ്യിലില്ലാതെ ഇടപാടുകൾ നടത്തുന്നതിലേക്ക് നീങ്ങുകയാണ്. നോട്ട് റദ്ദാക്കൽ പരിപാടിക്ക് ശേഷം ഡിജിറ്റൽ പേയ്മെന്റിന്റെ പല പല രീതികളുണ്ടായിരിക്കുന്നു. ഭീം ആപ്പ് തുടങ്ങിയിട്ട് 2.5 മാസമേ ആയുള്ളൂ. എന്നാൽ ഇതിനകം ഉദ്ദേശം 1.5 കോടി ജനങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കള്ളപ്പണം, അഴിമതി എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായുണ്ട്. 125 കോടി ജനങ്ങൾക്ക് ഈ വർഷത്തിൽ 2500 കോടി ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ തീരുമാനമെടുക്കാനാകുമോ? ബജറ്റിലത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 125 കോടി ജനങ്ങൾ അവരാഗ്രഹിച്ചാൽ ഒരു വർഷം ഇതിനായി കാത്തിരിക്കേണ്ടതില്ല. 6 മാസം കൊണ്ട് ചെയ്യാവുന്നതേയുള്ളൂ. 2500 കോടി ഇടപാടുകൾ. സ്കൂളിൽ ഫീസടയ്ക്കുമ്പോൾ നോട്ട് കൊടുക്കാതെ ഡിജിറ്റലായി അടയ്ക്കുക. ട്രെയിനിൽ യാത്ര പോകുമ്പോൾ, വിമാനത്തിൽ യാത്ര പോകുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയാൽ, മരുന്ന് വാങ്ങുമ്പോഴും ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയാൽ അത് സാധിക്കും. വിലക്കുറവിൽ അരിയും ഗോതമ്പുമൊക്കെ വിൽക്കുന്ന കടയിലും ഡിജിറ്റൽ പേയ്മെന്റിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ദൈനംദിന ജീവിതത്തിൽ ഇതാകാം നമുക്ക്. ഇതിലൂടെ നിങ്ങൾ സങ്കല്പിക്കാനാകാത്ത വിധം വലിയ സേവനമാണ് രാജ്യത്തിന് ചെയ്യുന്നത്. കള്ളപ്പണം, അഴിമതി എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ വീരസൈനികരാകും നിങ്ങൾ. ജനങ്ങൾക്കിത് പഠിപ്പിച്ചു കൊടുക്കുവാനും ജനങ്ങളിൽ അവബോധമുണർത്തുവാനും പല ഡിജിറ്റൽ മേളകളും നടന്നു. രാജ്യത്തെങ്ങുമായി 100 പരിപാടികൾ നടത്താനാണ് പദ്ധതി. 85 പരിപാടികൾ നടന്നുകഴിഞ്ഞു. അതിൽ സമ്മാന പദ്ധതികളുമുണ്ടായിരുന്നു. ഉദ്ദേശം 12.5 ലക്ഷം ആളുകൾ ഉപഭോക്താക്കൾക്കുള്ള സമ്മാനം നേടി. 70,000 പേർ വ്യാപാരികൾക്കുള്ള സമ്മാനം നേടി. എല്ലാവരും ഈ രീതിയുമായി മുന്നോട്ടു പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 14 April ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മജയന്തിയാണ്. വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചതുപോലെ 14 April ഡോക്ടർ ബാബാ സാഹേബിൻ്റെ ജന്മജയന്തിയുടെ അവസരത്തിൽ ഈ ഡിജിമേള അവസാനിക്കാൻ പോവുകയാണ്. 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഒരു വലിയ പരിപാടി നടത്തുന്നുമുണ്ട്. മെഗാ നറുക്കെടുപ്പിനുള്ള ഏർപ്പാടുമുണ്ട്. ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മജയന്തി ദിനത്തിലേക്ക് ഇനി അവശേഷിക്കുന്ന നാളുകളിൽ നമുക്ക് ഭീം ആപ്പ് പ്രചരിപ്പിക്കാം. പണം കൊടുക്കാൻ, നോട്ടുപയോഗിച്ചുള്ള കൊടുക്കൽ വാങ്ങൽ കുറയ്ക്കാൻ നമ്മുടേതായ പങ്ക് നമുക്ക് നിർവഹിക്കാനാകും. പ്രിയപ്പെട്ട ദേശവാസികളെ, എല്ലാ പ്രാവശ്യവും മൻ കി ബാത്തിന് ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്കിലും സ്വച്ഛതയുടെ കാര്യത്തിൽ എല്ലാ പ്രാവശ്യവും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഡെറാഡൂണിൽ നിന്ന് ഗായത്രി എന്നു പേരുള്ള 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ എനിക്ക് ഫോൺ ചെയ്ത് സന്ദേശമെത്തിച്ചു. ആദരണീയനായ പ്രധാനമന്ത്രിജി, പ്രണാമം. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിൽ ആദ്യമായി അങ്ങയ്ക്ക് അനേകം ആശംസകൾ. എനിക്കങ്ങയോട് എന്റെ മൻ കി ബാത്ത് പറയണമെന്നുണ്ട്. സ്വച്ഛത എത്രത്തോളം ആവശ്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദിവസേന ഒരു നദി കടന്നാണ് പോകുന്നത്. അതിലാളുകൾ വളരെയേറെ ചപ്പുചവറുകളിടുന്നു, നദിയെ മലിനമാക്കുന്നു. ആ നദി രിസ്ന പാലത്തിനടിയിലൂടെ എന്റെ വീടോളം എത്തുന്നതാണ്. ഈ നദിക്കുവേണ്ടി ഞങ്ങൾ ചേരികളിൽ പോയി റാലി നടത്തുകയുണ്ടായി, ആളുകളോട് പറയുകയുമുണ്ടായി. എങ്കിലും പ്രയോജനമൊന്നുമുണ്ടായില്ല. അങ്ങയുടെ ഒരു ടീമിനെ അയച്ച് അല്ലെങ്കിൽ പത്രദ്വാര ഈ കാര്യം ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നോക്കൂ, 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നദി മലിനമാകുന്നതിൽ എത്ര വേദനയാണെന്ന്, ആ നദിയിൽ ചപ്പുചവറുകൾ കണ്ട് കുട്ടിക്ക് എത്ര ദേഷ്യം വരുന്നു. ഇതൊരു നല്ല ലക്ഷണമായി ഞാൻ കാണുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് 125 കോടി ആളുകൾക്കും മാലിന്യം കണ്ടാൽ രോഷമുണ്ടാകണം എന്നാണ്. ഒരിക്കൽ ദേഷ്യം വന്നാൽ, അനിഷ്ടം തോന്നിയാൽ അതിനോട് രോഷമുണ്ടാകും. നാമും മാലിന്യത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും. ഗായത്രി അവളുടെ രോഷം പ്രകടമാക്കുകയും ചെയ്യുന്നു, എനിക്ക് അഭിപ്രായം എത്തിച്ചു തരികയും ചെയ്യുന്നു. അതോടൊപ്പം കുട്ടി വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. സ്വച്ഛതാ ആന്ദോളൻ പരിപാടി ആരംഭിച്ചതുമുതൽ രാജ്യത്ത് പുതിയ ഉണർവുണ്ടായിട്ടുണ്ട്. അതൊരു ജനമുന്നേറ്റമായി മാറിയിട്ടുണ്ട്. മാലിന്യത്തോട് വെറുപ്പ് വർദ്ധിച്ചു വരുന്നു. ഉണർവുണ്ടാകട്ടെ, സജീവമായ പങ്കാളിത്തമുണ്ടാകട്ടെ, ജനമുന്നേറ്റമുണ്ടാകട്ടെ, അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ സ്വച്ഛതയെന്നത് ജനമുന്നേറ്റമെന്നതിനേക്കാൾ ശീലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജനമുന്നേറ്റം ശീലം മാറ്റാനുള്ളതാണ്. ഇത് സ്വച്ഛതയെന്ന ശീലമുണ്ടാക്കാനുള്ളതാണ്. ഇത് എല്ലാവരും ചേർന്ന് സാധിക്കേണ്ടതാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും ചെയ്യണം. രാജ്യത്തെ പുതിയ തലമുറയിൽ, കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ, യുവാക്കളിൽ ഉണ്ടായിട്ടുള്ള ഉണർവ് ഒരു നല്ല പരിണതിയുടെ സൂചനയാണ് തരുന്നത്. ഇന്നത്തെ എൻ്റെ ഈ മൻ കി ബാത്തിൽ ഗായത്രി പറഞ്ഞ കാര്യം കേൾക്കുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഗായത്രിയുടെ സന്ദേശം നമുക്കെല്ലാവർക്കുമുള്ള സന്ദേശമാകണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ മൻ കി ബാത്ത് ആരംഭിച്ചതുമുതൽ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പല അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ആഹാരം പാഴാക്കുന്നത് സംബന്ധിച്ചാണ്. നാം കുടുംബത്തിലും ഒരുമിച്ച് കൂട്ടമായി ആഹാരം കഴിക്കുന്ന വേളകളിലും ആവശ്യത്തിലധികം ആഹാരം പ്ലേറ്റിലെടുക്കുന്നു. ഇക്കാര്യം നമുക്കറിയാം. കാണുന്ന സാധനങ്ങളെല്ലാം പ്ലേറ്റിൽ നിറയ്ക്കുന്നു, മുഴുവൻ കഴിക്കാൻ സാധിക്കുന്നുമില്ല. പ്ലേറ്റിൽ നിറയ്ക്കുന്നതിൽ പകുതിയെ വയറ്റിൽ നിറയ്ക്കുന്നുള്ളൂ, ബാക്കി അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഈ മിച്ചാഹാരം എത്ര അമൂല്യമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ മിച്ചം ഉപേക്ഷിക്കാതിരുന്നാൽ അതെത്ര ദരിദ്രരുടെ വയറ് നിറയ്ക്കാനുള്ളതാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാരെങ്കിലും പറഞ്ഞു തരേണ്ട വിഷയമല്ല. നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് അമ്മമാർ വിളമ്പുമ്പോൾ പറയാറുണ്ട്, മോനെ അല്ലെങ്കിൽ മോളെ, വേണ്ടിടത്തോളമേ എടുക്കാവൂ. എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടായാലും ഇക്കാര്യത്തിൽ കാട്ടുന്ന ഉദാസീനത സമൂഹദ്രോഹമാണ്, ദരിദ്രരോടുള്ള അനീതിയാണ്. രണ്ടാമത്, ഇതിലൂടെ അല്പം ലാഭിക്കാനായാൽ അത് കുടുംബത്തിനും സാമ്പത്തികമായി ലാഭമാണ്. സമൂഹത്തിനു വേണ്ടി ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷേ ഇത് കുടുംബത്തിനും ലാഭമുണ്ടാക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കുകയല്ല, എങ്കിലും ഇക്കാര്യത്തിലുള്ള ഉണർവ് കൂടുതൽ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് മഹത്തായ കാര്യം ചെയ്യുന്ന യുവാക്കളെ അറിയാം. അവർ ഇതിനായി മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. എവിടെയെങ്കിലും ഇങ്ങനെ മിച്ചാഹാരമുണ്ടെന്നറിഞ്ഞാൽ ആളുകൾ വിളിക്കുകയും ആ ആഹാരം സംഭരിച്ച് അത് സദുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. ഈ അധ്വാനം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ തന്നെയാണ്. ഹിന്ദുസ്ഥാനിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ആളുകളെ കാണാം. അവരുടെ ജീവിതവും ആഹാരം മിച്ചം ഉപേക്ഷിക്കാതിരിക്കാൻ നമുക്ക് പ്രേരണയേകുന്നതാകാം. കഴിക്കാവുന്നത്രയേ വിളമ്പാവൂ. നോക്കൂ, മാറ്റത്തിൻ്റെ മാർഗം ഇതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവർ എപ്പോഴും പറയും, വയറ് കുറച്ച് കാലിവയ്ക്കൂ, പ്ലേറ്റും കുറച്ച് കാലിവയ്ക്കൂ. ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ 7 ഏപ്രിൽ ഓർക്കണം, ലോകാരോഗ്യ ദിനമാണ്. ഐക്യരാഷ്ട്രസഭ 2030 ആകുമ്പോഴേക്കും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, അതായത് എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഐക്യരാഷ്ട്രസഭ 7 ഏപ്രിൽ ലോകാരോഗ്യ ദിനത്തിൽ ഡിപ്രഷൻ എന്ന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്കും ഡിപ്രഷൻ എന്ന വാക്ക് പരിചയമുണ്ട്. എന്നാൽ വാക്കിന്റെ അർത്ഥമെടുത്താൽ ചിലരിതിനെ വിഷാദരോഗം എന്നു പറയുന്നു. ഒരനുമാനപ്രകാരം ലോകത്തിൽ 35 കോടിയിലധികം ആളുകൾ വിഷാദരോഗത്തിന് അടിമകളാണ്. നമ്മുടെ അയൽപക്കങ്ങളിലും ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിലെ ബുദ്ധിമുട്ട്. പലരും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നു. സ്വയം വിഷാദരോഗം അനുഭവിക്കുന്നവരും ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് അല്പം സങ്കോചം തോന്നുന്നു. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് വിഷാദരോഗം മോചനമില്ലാത്ത ഒന്നല്ല എന്നാണ്. മനഃശാസ്ത്രപരമായ ഒരന്തരീക്ഷം രൂപപ്പെടുത്തിയാൽ മോചനത്തിന് തുടക്കമാകുന്നു. ഒന്നാമത്തെ മന്ത്രം വിഷാദരോഗം അടക്കിവെക്കുന്നതിനേക്കാൾ അത് തുറന്നു പറയുക എന്നതാണ്. നിങ്ങളുടെ മനോനില എന്തെന്ന് സുഹൃത്തുക്കളോട്, രക്ഷിതാക്കളോട്, സഹോദരന്മാരോട്, അധ്യാപകരോട് തുറന്നു പറയൂ. ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടൽ, വിശേഷിച്ചും ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടധികമാകും. നാം കൂട്ടുകുടുംബത്തിൽ ജീവിച്ചു വളർന്നവരാണെന്നത് നമ്മുടെ നാടിൻ്റെ സുഹൃതം. വലിയ കുടുംബം പരസ്പരം ഇടപഴകുന്നുണ്ട്. അതുകാരണം വിഷാദരോഗത്തിനുള്ള സാധ്യത കുറയുന്നു. എങ്കിലും രക്ഷിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മകനോ മകളോ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ മുൻപ് ആഹാരം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുമായിരുന്നു. ഈയിടെയായി ഒരാൾ വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നെ കഴിക്കാം എന്ന് പറയുകയും കഴിക്കാൻ എത്താതിരിക്കുകയും ചെയ്യുന്നുവോ എന്ന് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഇല്ല, ഞാൻ വരുന്നില്ല, ഒറ്റയ്ക്കിരിക്കണം എന്ന് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വിഷാദരോഗത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് എന്ന് കണക്കാക്കിക്കൊള്ളൂ. അയാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്ക് ഒരു മൂലയിലേക്ക് മാറിയിരിക്കുന്നുവെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വിശേഷാൽ ശ്രദ്ധ വയ്ക്കൂ. അയാളോട് തുറന്ന് സംസാരിക്കാനാകുന്നവർക്ക് അയാൾക്കൊപ്പമിരിക്കാൻ അവസരമുണ്ടാക്കൂ. ചിരിച്ചു കളിച്ച് സംസാരിച്ച് അയാളെ സംസാരിക്കുവാൻ പ്രേരിപ്പിക്കൂ. ഉള്ളിലെന്താണ് വിഷമമായി കിടക്കുന്നതെന്നാൽ അതിനെ പുറത്തു കൊണ്ടുവരൂ. ഇത് നല്ല ഉപായമാണ്. വിഷാദരോഗം ശാരീരികവും മാനസികവുമായ രോഗത്തിന് കാരണമാകുന്നു. പ്രമേഹം എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾക്ക് യജമാനനാകുന്നതുപോലെ വിഷാദരോഗവും നമ്മുടെ പിടിച്ചു നിൽക്കാനുള്ള, പോരാടാനുള്ള, ധൈര്യം അവലംബിക്കാനുള്ള, തീരുമാനമെടുക്കാനുള്ള എല്ലാ കഴിവുകളെയും ഇല്ലാതെയാക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബം, ചുറ്റുപാടുകൾ, പരിതസ്ഥിതി എല്ലാം ചേർന്നേ നിങ്ങളെ വിഷാദരോഗത്തിൽ പെടാതെ കാക്കാനാകൂ. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാകൂ. മറ്റൊരു മാർഗം കൂടിയുണ്ട്. സ്വന്തക്കാരുടെ മുൻപിൽ മനസ്സു തുറക്കാനാകുന്നില്ലെങ്കിൽ അടുത്തെങ്ങാനുമുള്ള സേവന മനോഭാവമുള്ള ആരുടെയെങ്കിലും സഹായം തേടൂ. മനസ്സർപ്പിച്ച് സഹായിക്കൂ. സ്വന്തം സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കൂ. മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ, സേവന മനോഭാവത്തോടെ ചെയ്യുമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം രൂപപ്പെടും. മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതുകൊണ്ട്, ആരെയെങ്കിലും സഹായിക്കുന്നതുകൊണ്ട്, നിസ്വാർത്ഥഭാവത്തോടെ സേവനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരവും നിഷ്പ്രയാസം കുറയ്ക്കാനാകും. യോഗയും മനസ്സിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ നല്ല മാർഗമാണ്. ടെൻഷനിൽ നിന്ന് മോചനം, മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചനം, പ്രസന്ന ചിത്തതയിലേക്കുള്ള പ്രയാണം തുടങ്ങി പലതിനും യോഗ വളരെയേറെ സഹായിക്കുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഇത് 3ാം വർഷമാണ്. നിങ്ങളും ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങൂ. ലക്ഷ്യങ്ങളെ അണിനിരത്തി സാമൂഹികമായ രീതിയിൽ യോഗോത്സവം ആഘോഷിക്കണം. നിങ്ങളുടെ മനസ്സിൽ 3ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ആപ്പ് വഴി അഭിപ്രായം അറിയിക്കൂ. അത് വഴികാട്ടിയാകട്ടെ. യോഗയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ, കവിതകൾ എന്നിവ തയ്യാറാക്കാം. അത് വേണ്ടതാണ്. കാരണം അതിലൂടെ ആളുകൾക്ക് സ്വാഭാവികതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുന്നു. ഇന്ന് അമ്മമാരോടും സഹോദരിമാരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചയും ആരോഗ്യകാര്യങ്ങളും വിഷയമായി കഴിഞ്ഞ ദിവസം ഭാരത സർക്കാർ ഒരു വലിയ തീരുമാനമെടുക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ദിവസത്തിന് ദിവസം ഏറി വരികയാണ്. അവരുടെ പങ്ക് വർദ്ധിച്ചു വരുന്നുവെന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതോടൊപ്പം സ്ത്രീകൾക്ക് വിശേഷാൽ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കണം. വീട്ടിലെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിലും പങ്കുവേണ്ടി വരുന്നു. ഇതെല്ലാം കാരണം നവജാത ശിശുക്കളോട് അനീതി പ്രവർത്തിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് ഭാരത സർക്കാർ ഒരു വലിയ തീരുമാനമെടുത്തു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവസമയത്ത്, ഗർഭകാലത്ത് പ്രസവാവധി നേരത്തെ 12 ആഴ്ച ലഭിക്കുമായിരുന്നത് ഇനി 26 ആഴ്ചയായിരിക്കും. ലോകത്ത് 2-3 രാജ്യങ്ങളെയുള്ളൂ നമ്മളെക്കാൾ ഇക്കാര്യത്തിൽ മുന്നിലുള്ളത്. നമ്മുടെ ഈ സഹോദരിമാർക്കായി ഭാരതം ഇങ്ങനെയൊരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം നവജാത ശിശുവിനെ പരിപാലിക്കുക, അമ്മയിൽ നിന്ന് കുഞ്ഞിനാവോളം സ്നേഹം ലഭിക്കുക, അതിലൂടെ ആ കുഞ്ഞ് വളർന്ന് നാടിന് സമ്പത്താകുക എന്നതാണ്. അമ്മമാരുടെ ആരോഗ്യവും നന്നായിരിക്കും എന്നതുകൊണ്ട് ഇതൊരു മഹത്തായ തീരുമാനമാണ്. ഇതുവഴി ഔപചാരിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഏകദേശം 18 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രിയപ്പെട്ട ദേശവാസികളെ, 5 ഏപ്രിൽ രാമനവമിയുടെ പുണ്യദിനമാണ്. 9 ഏപ്രിൽ മഹാവീർ ജയന്തിയാണ്. 14 ഏപ്രിൽ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മജയന്തിയാണ്. ഈ മഹാപുരുഷന്മാരുടെ ജീവിതങ്ങൾ നമുക്ക് പ്രേരണയാകട്ടെ, നവഭാരതത്തിനായി ശപഥം ചെയ്യാനുള്ള ശക്തിയേകട്ടെ. 2 ദിവസത്തിനുശേഷം ചൈത്രശുക്ലപ്രതിപദ, വർഷപ്രതിപദ, പുതുസംവത്സരം വരികയാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്കേവർക്കും അനേകം മംഗളാശംസകൾ. വസന്ത ഋതുവിനുശേഷം കൃഷി വിളയിക്കുന്നതിന്റെ തുടക്കമാണ്. കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കാൻ തുടങ്ങുന്ന സമയവുമാണിത്. നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ നവവർഷം പല പല രീതികളിൽ ആഘോഷിക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ ഗുഡിപർവം, ആന്ധ്രയിലും കർണാടകയിലും നവവത്സരമെന്ന നിലയിൽ ഉഗാദി, സിന്ധി ചേടി ചാന്ദ്, കാശ്മീരി നവരേഹ്, അവധ് മേഖലയിൽ സംവത്സരപൂജ, ബീഹാറിലെ മിഥിലയിൽ ജൂഡ് ശീതൾ, മഗധയിൽ സതുവാനി എന്നെല്ലാം പേരുകളിൽ ആഘോഷിക്കുന്നത് പുതുവർഷമാണ്. ഭാരതം ഇത്രയ്ക്ക് വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ്. നിങ്ങൾക്കേവർക്കും ഈ നവവർഷത്തിൽ എന്റെ അനേകം ശുഭാശംസകൾ. വളരെ വളരെ നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.